2024 ഒക്ടോബർ 21 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ഗോപിക നാഷ്. പാതിയിൽ മുറിഞ്ഞ വിഷാദരാഗം, MH വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട്. വയലിൻ മാന്ത്രികൻ ബാലഭാസ്കർ വിടപറഞ്ഞിട്ട് 6 വർഷമാകുമ്പോഴും ദുരൂഹതകൾ മാറുന്നില്ല. CBI അന്വേഷണത്തിൽ സത്യം തെളിയുമോ? 39 വയസ്സിൽ പാതിയിൽ മുറിഞ്ഞുപോയൊരു വിഷാദരാഗം പോലെ വയലിനിലെ മാന്ത്രികൻ ബാലഭാസ്കർ അരങ്ങൊഴിഞ്ഞിട്ട് 6 വർഷം. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള രാത്രിയാത്രയിൽ പള്ളിപ്പുറത്ത് ദേശീയപാതയോരത്തെ തണൽമരത്തിലേക്ക് 2018 സെപ്റ്റംബർ 25 പുലർച്ചെ കാറിടിച്ചു കയറിയാണ് ആ ജീവൻ പൊലിഞ്ഞത്. പ്രാണനായിരുന്ന മകൾ തേജസ്വിനിയും ബാലുവിനൊപ്പം പോയി. തിരുമലയിലെ ഹിരൺമയി വീട്ടിൽ ബാലുവിന്റെ പ്രിയതമ ലക്ഷ്മി മാത്രമായി. അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവാതെ ഗുരുവും അമ്മാവനുമായ വയലിൻ സംഗീതജ്ഞൻ ബി ശശികുമാർ കഴിഞ്ഞ നവംബറിൽ വിട പറഞ്ഞു. 6 വർഷമായിട്ടും ബാലുവിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ്. സ്വാഭാവിക കാറപകടമെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും CBIയും എഴുതിത്തള്ളിയെങ്കിലും പിതാവ് KC ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവും നേടി. തുടക്കത്തിൽ സാധാരണ കാറപകടമെന്നായിരുന്നു കരുതിയത്. കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണന്റെ ഒത്താശയിൽ 2019 മെയ്യിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ 25 കിലോ സ്വർണം കടത്തിയ കേസിൽ ബാലുവിന്റെ മാനേജറായിരുന്ന പ്രകാശൻ തമ്പിയും സുഹൃത്ത് വിഷ്ണു സോമസുന്ദരവും വയലിനിസ്റ്റ് അബ്ദുൾ ജമീലും പ്രതികളായതോടെയാണ് സ്വർണ്ണക്കടത്ത് ബന്ധം സംശയിക്കപ്പെട്ടത്. പിന്നാലെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും പുറത്തുവന്നു. സുഹൃത്തുക്കളുടെ സ്വർണ്ണക്കടത്ത്. ബാലുവിന്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടായതും അന്വേഷണം CBIക്ക് വിട്ടതും. ബാലുവിന്റെ ട്രൂപ്പ് അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളുമെല്ലാം പുനരന്വേഷിക്കുകയാണ് CBIയുടെ 2-ാം സംഘം. ബാലുവുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചില്ലെന്നാണ് CBIയുടെ ആദ്യാന്വേഷണത്തിലെ നിഗമനം. ബാലഭാസ്കറിന്റേത് അപകടമരണമാണോ കൊലപാതകമാണോ എന്നേ അന്വേഷിച്ചിട്ടുള്ളൂ. മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. DRI അത് അന്വേഷിക്കേണ്ടതെന്നായിരുന്നു CBI കോടതിയിൽ പറഞ്ഞത്. കാറപകടം ആസൂത്രിതമല്ലെന്നും അമിതവേഗതയും അശ്രദ്ധയും കാരണം ഉണ്ടായതാണെന്നുമുള്ള കണ്ടെത്തലോടെ ഡ്രൈവർ അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയ കുറ്റപത്രം തള്ളിയാണ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പല വസ്തുതകളും പരിശോധിക്കാതെ തയ്യാറാക്കിയ CBI കുറ്റപത്രത്തിൽ ഒട്ടേറെ പാളിച്ചകൾ ഉള്ളതിനാൽ അംഗീകരിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ KC ഉണ്ണി, ബി ശാന്തകുമാരി, സാക്ഷി സോബി ജോർജ് എന്നിവരുടെ ഹർജികളിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവുണ്ടായത്. 82 ലക്ഷത്തിന്റെ പോളിസി. മരിക്കുന്നതിന് 8 മാസം മുൻപ് ബാലുവിന്റെ പേരിൽ 82 ലക്ഷം രൂപയുടെ LIC പോളിസി എടുത്തതായും വിഷ്ണു സോമസുന്ദരത്തിന്റെ ഫോൺ നമ്പരും ഇമെയിലും പോളിസിയിൽ ചേർത്തെന്നും പരാതിയുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ സുഹൃത്തായ ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ഓഫീസർ മുഖേനയാണ് പോളിസി എടുത്തതെന്നും ഇതിൽ സംശയകരമായി ഒന്നുമില്ലെന്നും CBI കണ്ടെത്തി. ഉത്തരം തേടുന്ന ചോദ്യങ്ങൾ. തൃശൂരിൽ മുറിയെടുത്തിരുന്ന ബാലു സംഗീത സംവിധായകൻ അക്ഷയ് വർമ്മയെ കാണാനായാണ് തിടുക്കത്തിൽ തിരുവനന്തപുരത്തേക്ക് പോയതെന്നാണ് മൊഴികൾ. അക്ഷയ് വർമ്മ ഇതു നിഷേധിച്ചത് ദുരൂഹമായി. സ്വർണ്ണക്കടത്ത് കേസിൽ 2019 പ്രകാശൻ തമ്പിയുടെ വീട് റെയ്ഡ് ചെയ്ത DRI ബാലുവിന്റെ 2 ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. പോലീസിൽ നിന്ന് കൈപ്പറ്റിയ ഇവ ബാലുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള ATMൽ നിന്ന് അപകടത്തിന് ഏതാനും മണിക്കൂർ മുൻപ് പ്രകാശൻ തമ്പി 25,000 രൂപ പിൻവലിച്ചു. ഡോക്ടർമാരുടെ വാക്കുകേൾക്കാതെ ബാലുവിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലാക്കി. യാത്രക്കിടെ ബാലഭാസ്കർ ജ്യൂസ് കഴിച്ച കൊല്ലത്തെ കടയിലെ CCTV ദൃശ്യങ്ങൾ തമ്പി ടെക്നീഷ്യനുമായെത്തി പരിശോധിച്ചു. ബാലഭാസ്കർ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴുള്ള പെരുമാറ്റം നാടകീയവും സംശയകരവും. ബാലഭാസ്കറിന്റെ ഫോൺ സെപ്റ്റംബർ 25 രാവിലെ 7:14 മംഗലപുരം സ്റ്റേഷൻ പരിധിയിൽ വച്ചും രാവിലെ 7:35 പേട്ട ജംഗ്ഷനിൽ വച്ചും കോൾ സ്വീകരിച്ചതായി രേഖയുണ്ട്. ഈ സമയം തമ്പി മംഗലപുരം കഴക്കൂട്ടം ടവറുകളുടെ പരിധിയിലുണ്ടായിരുന്നു. ഡ്രൈവർ അർജുന് 2 ATM കവർച്ച കേസുകളടക്കം ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു. 94 കിലോമീറ്റർ വേഗത്തിൽ കാറോടിച്ചിരുന്ന അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. എന്നിട്ടും കുറഞ്ഞ പരിക്കുകളേ ഉണ്ടായിരുന്നുള്ളൂ.